ഓസമ്മ നടുത്തൊട്ടിയിൽ എഴുതുന്ന ലേഖനം ചെരുപ്പ് കുത്തിയുടെ പ്രഭാത പ്രാർത്ഥനയും നമ്മളും. ഒരിക്കൽ ഒരു ചെരുപ്പ് കുത്തി റബ്ബിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ പതിവുകാരെല്ലാം പാവപ്പെട്ടവരാണ്. അവർക്ക് ഒരു ജോഡി ചെരുപ്പേ കാണൂ. സന്ധ്യയ്ക്ക് ഞാൻ അവരുടെ ചെരുപ്പ് കൊണ്ടുവരും. രാത്രി മുഴുവനും തന്നെ ജോലി ചെയ്യും. പുലരുമ്പോൾ അവർക്ക് പണിക്ക് പോകും മുമ്പ് ചെരുപ്പ് കിട്ടണമെങ്കിൽ പണി പിന്നെയും ബാക്കിയായിരിക്കും. എൻ്റെ ചോദ്യം ഇതാണ്, പ്രഭാത പ്രാർത്ഥനയ്ക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതുവരെ നീ എന്താണ് ചെയ്തിരുന്നത്? റബ്ബി ചോദിച്ചു. ചിലപ്പോൾ ഓടിച്ച് പ്രാർത്ഥന ചൊല്ലി തീർത്ത് ജോലിക്ക് പോകും, പക്ഷെ അതെന്നെ അസ്വസ്ഥനാക്കും. മറ്റവസരങ്ങളിൽ ഞാൻ പ്രാർത്ഥനയുടെ സമയം അങ്ങ് പോകട്ടെ എന്ന് വെക്കും. അപ്പോഴും എനിക്കൊരു നഷ്ടബോധം തോന്നും. മാത്രമല്ല, ഇടയ്ക്കിടെ ചെരുപ്പിൽ നിന്ന് ചുറ്റിക പൊക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു ഗദ്ഗദമുയരുന്നത് എനിക്ക് കേൾക്കാം. പ്രഭാത പ്രാർത്ഥന നടത്തുവാൻ കഴിയാത്ത ഞാൻ എന്തൊരു നിർഭാഗ്യവാനാണ്, റബ്ബി പറഞ്ഞു. ഞാൻ ദൈവമായിരുന്നെങ്കിൽ പ്രാർത്ഥനയേക്കാൾ ആ ഗദ്ഗദത്തെ വിലമതിക്കും. ആന്റണി ഡി മെല്ലോയുടെ ഈ കഥയിലെ ചെരുപ്പുകുത്തിയുടെ അവസ്ഥയും ചിന്തകളും നമ്മളിലും ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. യാക്കോബ് സ്ലിഹ അറിയിക്കുന്നു, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന വിശുദ്ധ ലിഖിതത്തിലെ രാജകീയ നിയമം നിങ്ങൾ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നെങ്കിൽ ഉത്തമമായി പ്രവർത്തിക്കുന്നു. യാക്കോബ് 2:8. പ്രാർത്ഥന ഒരു സ്നേഹപ്രവൃത്തിയാണ്. ഹൃദ്യമായ ഓരോ പുഞ്ചിരിയും കരുണയുള്ള ഓരോ വാക്കും ഓരോ പ്രാർത്ഥനയാകുന്നു. ചുരുക്കത്തിൽ, നിയോഗശുദ്ധിയോടെ ചെയ്യുന്ന ഏത് ജോലിയും ദൈവത്തിന് പ്രിയങ്കരമായ പ്രാർത്ഥനയാണ്. എങ്കിലും സാഹചര്യം അനുവദിക്കുന്നതനുസരിച്ച് ഈശോയോടൊപ്പം പ്രാർത്ഥനയിലായിരിക്കാൻ ആവുന്നത്ര ശ്രമിക്കുകയും വേണം. ഒരിക്കൽ യുവതിയായ ഒരു വീട്ടമ്മ പാദ്രേപിയോയോട് പറഞ്ഞു, എൻ്റെ വീട് ദൈവാലയത്തിനടുത്താണ്. എന്നും രാവിലെ ഭർത്താവ് ജോലിക്ക് പോകും. ഞങ്ങളുടെ കുഞ്ഞ് അപ്പോൾ ഉറക്കമായിരിക്കും. ദിവ്യബലിയിൽ സംബന്ധിക്കാൻ ഞാൻ ദേവാലയത്തിലെത്തും. എന്നാൽ പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ ചിന്ത കുഞ്ഞിനെക്കുറിച്ചായിരിക്കും. അവൻ ഉണർന്നാലോ? അവിടെ ആരുമില്ലല്ലോ. വിശുദ്ധ കുർബാന തീരും മുമ്പേ ഞാൻ വീട്ടിലേക്ക് തിരിക്കും. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് വലിയ തെറ്റാണോ അച്ഛ? ഒരിക്കലുമല്ല, അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. പിന്നീട് അദ്ദേഹം ചുറ്റും നിന്ന എല്ലാവരോടുമായി പറഞ്ഞു, ഈ സ്ത്രീ അവർക്ക് കിട്ടുന്ന ചുരുങ്ങിയ സമയം ദൈവത്തോടൊത്തായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ ദിവസം മുഴുവനും ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്നതിനേക്കാൾ അഭികാമ്യമാണത്. തിരുലിഖിതം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു, ഏതവസ്ഥയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടുവോ ആ അവസ്ഥയിൽ ദൈവത്തോടൊത്ത് നിലനിൽക്കുവിൻ. 1 കൊരിന്തോസ് 7:24. ഇടവിടാതെ പ്രാർത്ഥിക്കുന്നതെങ്ങനെ? പൗലോസ് സ്ലിഹ ഉപദേശിക്കുന്നു, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. 1 തെസലോനിക്ക 5:17. ഒരു സാധാരണ മനുഷ്യന് ഇത് സാധ്യമാണോ എന്ന് നാം ശങ്കിച്ചേക്കാം. നമുക്ക് അസാധ്യമായതൊന്നും ദൈവം നമ്മോട് ആവശ്യപ്പെടാറില്ല എന്നതാണ് സത്യം. ഇടവിടാതെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്ന് വേദപണ്ഡിതനായ പീറ്റർ മേസിനി വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ്, എപ്പോഴും ഏത് സാഹചര്യത്തിലും ദൈവത്തെ ഓർമ്മിച്ചുകൊണ്ട് വേണം മനുഷ്യൻ ജീവിക്കാൻ. ഉദാഹരണമായി, നിങ്ങൾ എന്തെങ്കിലും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സകല വസ്തുക്കളുടെയും സൃഷ്ടാവിനെ നിങ്ങൾ മനസ്സിൽ സ്മരിക്കണം. നിങ്ങൾ പ്രകാശം കാണുന്നുവെങ്കിൽ അതിൻ്റെ ദാതാവിനെ സ്തുതിക്കുക. നിങ്ങൾ അഴിയും ഊഴിയും വാനവും അവയിലുള്ളതൊക്കെയും കാണുന്ന പക്ഷം അത്ഭുതത്തോടെ അവയുടെ കർത്താവിനെ സ്മരിക്കുക. നിങ്ങൾ അണിഞ്ഞൊരുങ്ങുമ്പോൾ അതാരുടെ ദാനമാണെന്ന് ഓർമ്മിക്കുകയും നിങ്ങളുടെ ജീവിതത്തിന് വേണ്ട വകകൾ തന്നരുളുന്ന അവിടത്തേക്ക് നന്ദി നൽകുകയും ചെയ്യുക. ചുരുക്കത്തിൽ, നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ദൈവത്തെ ഓർക്കാനും വാഴ്ത്താനുമുള്ള അവസരമായിരിക്കട്ടെ. എങ്കിൽ നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അന്തരാത്മാവ് ആനന്ദിക്കും. ഒരു സാധകന്റെ സഞ്ചാരം. വിശുദ്ധ ഇസിദോർ ഉപദേശിക്കുന്നു, ജോലി ചെയ്യുമ്പോൾ പാടുക, അധ്വാനിക്കുമ്പോഴും ദൈവസ്തുതി അധരങ്ങളിലുണ്ടായിരിക്കട്ടെ. തിരുലിഖിതങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. 1 കൊരിന്തോസ് 10:31. പ്രാർത്ഥനയിൽ വിരസത അനുഭവപ്പെട്ടാൽ, വ്യക്തമോ അവ്യക്തമോ ആയ കാരണങ്ങളാൽ ചിലപ്പോൾ ആത്മീയമായ ഒരു വിരസത അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ഒരു മടുപ്പ് പലർക്കും അനുഭവപ്പെടാറുണ്ട്. സാധാരണക്കാർക്ക് മാത്രമല്ല, ആത്മീയതയിൽ വളർന്നവർക്കും വിശുദ്ധർക്കും വരെ ഈ പ്രതിഭാസം ബാധകമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും അതിനുള്ള ലളിതവും സുഗമവുമായ പ്രതിവിധി എന്താണെന്നും സഭാപിതാക്കന്മാർ വ്യക്തമാക്കുന്നു. സീനായിലെ വിശുദ്ധ ഗ്രിഗറി ഇങ്ങനെ പറയുന്നു, നമ്മൾ ആത്മാർത്ഥമായി ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദുഷ്ടാരൂപിയും നല്ല അരൂപിയും നമ്മുടെ ആത്മാവിന് വേണ്ടി വടം വലിക്കും. അത് നമുക്ക് അനുഭവപ്പെടാതിരിക്കില്ല. അപ്പോഴാണ് ആത്മീയ വിരസതയും മന്ദിപ്പുമൊക്കെ അനുഭവപ്പെടുന്നത്. ആർക്കും സ്വയം സ്വമനസ്സടക്കാനാവില്ല. അതിനാൽ അശുദ്ധ ചിന്തകൾ അലട്ടുമ്പോൾ യേശുക്രിസ്തുവിന്റെ തിരുനാമം കൂടെ കൂടെ പല പ്രാവശ്യം ഉരുവിടുക. നിങ്ങളുടെ മനസ്സിലുള്ള വൈരികളെ യേശുക്രിസ്തുവിന്റെ നാമത്താൽ കീഴടക്കുക. ഇതിലും മേലെ ഒരായുധം നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. അപ്പോൾ ചിന്തകൾ താനേ അടങ്ങും. കൂടാതെ വിശുദ്ധ ഗ്രന്ഥവും മറ്റാത്മീയ ഗ്രന്ഥങ്ങളും ശ്രദ്ധയോടെ വായിക്കുകയും വായിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ഉന്മേഷഭരിതമാക്കുവാനും പ്രാർത്ഥനയോടുള്ള താൽപ്പര്യത്തെ വീണ്ടും ജ്വലിപ്പിക്കുവാനും കഴിയും. ഫിലോക്കാലിയ, അവനിലൂടെ നമുക്കെല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. ഹെബ്രായർ 13:15.